2024 May 12 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ചില കുടുംബകാര്യങ്ങൾ അഥവാ ഒരു തട്ടുപൊളുപ്പൻ തെലുങ്ക് പടം ആന്ധ്രാപ്രദേശിൽ നിന്നും കോവളം സതീഷ് കുമാർ എഴുതുന്നു. ആന്ധ്രാപ്രദേശിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ 10 വയസ്സ് മാത്രമുള്ള ജനസേന പാർട്ടിയെ മാറ്റി നിർത്തി മറ്റ് രാഷ്ട്രീയ പാർട്ടി അധികാര കേന്ദ്രത്തിലേക്ക് നോക്കിയാൽ ഒന്ന് വ്യക്തം. എല്ലാ പാർട്ടി നേതൃത്വവും കൈയാളുന്നത് രണ്ട് കുടുംബങ്ങളാണ്. ഒന്നെങ്കിൽ എൻ ഡി രാമു റാവുവിന്റെ കുടുംബം, അതല്ലെങ്കിൽ YS രാജശേഖർ റെഡ്ഡിയുടെ കുടുംബം. ഉൾപോരുകളും പരസ്പര വൈരവും രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ കുടുംബങ്ങളിൽ തുടർക്കഥയാണ്. താനും തെലുങ്കിലെ ആദ്യ സൂപ്പർ സ്റ്റാറായ എൻ ഡി രാമറാവു പാർട്ടി രൂപീകരിച്ച് 9ാം മാസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 294 201 സീറ്റും നേടി അധികാരത്തിലെത്തി. ആന്ധ്രയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായി. ആ വർഷമാണ് ആന്ധ്രയിലെ കോൺഗ്രസ് അധ്യക്ഷനായി YS രാജശേഖർ റെഡ്ഡി നിയോഗിക്കപ്പെടുന്നത്. കോൺഗ്രസിന് പൊതുജന്മം നൽകിയത് YSR ആണ്. 2004 അദ്ദേഹം മുഖ്യമന്ത്രിയായി. രണ്ടു പേരുടെ പേരിലും ഇന്നിവിടെ ജില്ലകളുണ്ട്. YSR കടപ്പയും NDR ജില്ലയും. NDRന്റെ മക്കളായ നരഭുവനേശ്വരി, മൂന്നാമത്തെ മകൾ ഭുവനേശ്വരിയുടെ ഭർത്താവാണ് ഇപ്പോഴത്തെ TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു. NDRന്റെ മറ്റൊരു മകൾ പൂരേന്ദ്രശ്വരി ആണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്. കോൺഗ്രസിൽ നിന്നാണ് പൂരേന്ദ്രശ്വരി BJPയിൽ എത്തിയത്. നായിഡുമായുള്ള ശത്രുത കാരണമാണ് പൂരന്ദേശ്വരി TDP വിട്ടത്. കോൺഗ്രസിലേക്ക് വന്നത് പൂരന്ദേശ്വരിയുടെ സഹോദരനും സൂപ്പർ സ്റ്റാറുമായ നന്ദപൂരി ബാലകൃഷ്ണ TDP നേതാവാണ്. കഴിഞ്ഞ 2 തവണയും ഹിന്ദുപൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് അദ്ദേഹം ഇത്തവണയും അവിടെ നിന്ന് തന്നെ മത്സരിക്കുന്നു. NDR മത്സരിച്ചു ജയിച്ച മണ്ഡലമാണ് ഹിന്ദുപൂർ. YS രാജശേഖർ റെഡ്ഡിക്ക് ശേഷം മുഖ്യമന്ത്രി പദം മോഹിച്ച മകൻ ജഗൻമോഹൻ റെഡ്ഡി അത് കോൺഗ്രസ് നേതൃത്വം നിരസിച്ചപ്പോഴാണ് സ്വന്തം കോൺഗ്രസ് രൂപീകരിച്ച് 2014 അംഗത്തിനിറങ്ങിയത്. 5 വർഷം കഴിഞ്ഞ് 2019 അധികാര കസേര കൈവന്നു. അതുവരെ കൂടെ നിന്ന് സഹായിച്ച സഹോദരി YS ശർമ്മളയ്ക്കും പക്ഷേ അധികാര സ്ഥാനങ്ങളൊന്നും നൽകിയില്ല. മറ്റൊരു പാർട്ടിയുമായി തെലങ്കാനയിലേക്ക് നീങ്ങിയ ശർമ്മളെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിലെത്തിച്ചു. ശർമ്മിള തിരികെ ആന്ധ്രയിലെത്തിയത് കോൺഗ്രസ്കാരിയായി. ഇപ്പോൾ PCC പ്രസിഡന്റ്. ഇത്തവണ വലിയ അത്ഭുതങ്ങളൊന്നും കോൺഗ്രസ് അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. കിട്ടുന്നതെല്ലാം ബോണസ്. കടപ്പയെങ്കിലും നേടി അഭിമാനം സംരക്ഷിക്കാനാണ് ശർമ്മിളയുടെ പോരാട്ടം. ജഗനെതിരെ തുടരെ ശർമ്മിള ആക്രമണം നടത്തുന്നത് കൊണ്ട് തന്നെ കടപ്പ ദേശീയ ശ്രദ്ധ നേടി. തെലുങ്കുവാരി ആത്മഗൗരവം. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്നു ആന്ധ്രാപ്രദേശ്. 1977 ജനത തരംഗത്തിലും തെലുങ്കുനാട് ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നു. ഒന്നൊഴികെ 41 സീറ്റുകളും ഇന്ദിരാ കോൺഗ്രസ് കൊണ്ടുപോയി. തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ദിര കോൺഗ്രസ് തന്നെ അധികാരത്തിലെത്തി. ഭരണകാലാവധി തികയ്ക്കാനായില്ലെങ്കിലും 4 മുഖ്യമന്ത്രിമാരെ കോൺഗ്രസിന് അവതരിപ്പിക്കേണ്ടി വന്നു. 1982 TR മുഖ്യമന്ത്രി ആയിരിക്കെ രാജീവ് ഗാന്ധി ആന്ധ്രയിൽ സന്ദർശനത്തെത്തി. അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ വെച്ചു തന്നെ പാട്ടും നൃത്തവുമൊക്കെയായി കിടിലൻ സ്വീകരണമാണ് അഞ്ജയ ഒരുക്കിയത്. സുരക്ഷ പോലും കണക്കിലെടുക്കാതെ നടത്തിയ സ്വീകരണം രാജീവിന് അത്ര പിടിച്ചില്ല. അവിടെ വെച്ച് മുഖ്യമന്ത്രി രാജീവ് കഠിനമായി ശകാരിച്ചു. തിരികെ ഡൽഹിയിലെത്തിയ ഉടൻ ആഞ്ജയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ രാജീവ് ഇന്ദിരയോട് ആവശ്യപ്പെട്ടു. ആഞ്ജയെ ഉടനെ പദവി ഒഴിഞ്ഞെങ്കിലും ആന്ധ്രയിലെ കോൺഗ്രസുകാർക്കിടയിലും തെലുങ്കുകാർക്കിടയിലും തങ്ങളുടെ മുഖ്യമന്ത്രി അപമാനിക്കപ്പെട്ടതായി തോന്നലുണ്ടാകും. ഇതേ കാലയളവിലാണ് NDR രാമറാവു കോൺഗ്രസിനെ വെല്ലുവിളിച്ച് തെലുങ്കുദേശം പാർട്ടിയുമായി എത്തുന്നത്. പേര് മുതൽ പ്രചാരണം വരെ സകലത്തിലും തെലുങ്കറുടെ ആത്മാഭിമാനം ഉണർത്താൻ NDR ശ്രമിച്ചു. തെലുങ്കുവാരി ആത്മഗൗരവം എന്നത് തെലുങ്കുദേശം പാർട്ടി മുഖ്യ പ്രചാരക വാചകമായി മാറി. 1983 തെരഞ്ഞെടുപ്പിൽ 294 201 സീറ്റും NDR നേടി. അമ്മാവനെ വെട്ടി മരുമകൻ NDRനെ താഴെയിറക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഭാസ്കര റാവു ശ്രമിച്ചെങ്കിലും അതിന് വലിയ ആയുസുണ്ടായില്ല. 1985 തെരഞ്ഞെടുപ്പിലും തെലുങ്കുദേശം പാർട്ടി വിജയിച്ചു. 1989 കോൺഗ്രസ് തിരിച്ചു വന്നെങ്കിലും 3 മുഖ്യമന്ത്രിമാർ ഉണ്ടായി. 1994 തന്റെ ഏറ്റവും വലിയ വിജയമായി NDR അധികാരത്തിലേറി. 294 216 സീറ്റ്. ഭാര്യ ലക്ഷ്മി പാർവതിയെ പിൻഗാമിയായി വാഴിക്കാനുള്ള നീക്കം മരുമകനും പാർട്ടിയിലെ രണ്ടാമനും ആയ ചന്ദ്രബാബു നായിഡു മറ്റു കുടുംബാംഗങ്ങളും ചേർന്ന് തടഞ്ഞു. 1995 NDRന് മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടതായി വന്നു. അതോടെ ചന്ദ്രബാബു നായിഡുവിന്റെ കാലം പിറന്നു.
അടുത്ത വർഷം എൻഡിആർ അന്തരിച്ചു. ചന്ദ്രബാബു നായിഡു തുടർച്ചയായി 8.5 വർഷത്തിലേറെക്കാലം ഭരിച്ചു. ഹൈദരാബാദിനെ ഒരു സൈബർ നഗരമാക്കി മാറ്റാനായിരുന്നു ശ്രമം. മൈക്രോസോഫ്റ്റ് അടക്കമുള്ള കമ്പനികൾ ആന്ധ്രയിലേക്ക് വിരുന്നെത്തി. 1984 ദേശീയ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റ് നേടിയ TDP ആയിരുന്നു VP സിംഗിന്റെയും 1999 അടൽ ബിഹാരി വാജ്പേയിയുടെയും സർക്കാരുകളെ താങ്ങി നിർത്തുന്നത് പ്രധാന പങ്കുവഹിച്ചത്. നാടറിഞ്ഞ പദയാത്ര നായിഡുവിന്റെ ഭരണത്തിന്റെ പകിട്ടുകൂടി ആയതോടെ കോൺഗ്രസിന് തിരിച്ചുവരവുണ്ടാകില്ലെന്നായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ധാരണ. എന്നാൽ YSRലൂടെ കോൺഗ്രസ് തിരിച്ചടിച്ചു. MBBS പഠനം പൂർത്തിയാക്കിയ ശേഷം സ്വന്തം ആശുപത്രി നടത്തിക്കൊണ്ടായിരുന്നു YS രാജശേഖര റെഡ്ഡി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. വ്യവസായ അച്ഛൻ രാജ റെഡ്ഡിയുടെ പ്രേരണ ഇതിന് പിന്നിലുണ്ടായിരുന്നു. രാജറെഡ്ഡി 1998 ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. ക്രിസ്ത്യൻ റെഡ്ഡി വിഭാഗത്തിൽപ്പെട്ട YSR രാജശേഖർ റെഡ്ഡി ദീർഘകാലം MLA MPയും സംസ്ഥാന മന്ത്രിയും ഒക്കെ ആയതിന്റെ പരിചയത്തിലാണ് നായിഡുവിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായത്. 2003 YSR ആന്ധ്രയിലെ 11 ജില്ലകളിലൂടെ ഒരു യാത്ര നടത്തി. ചുട്ടുപൊളന്ന വെയിലും വരണ്ട കാലാവസ്ഥയെ വകവയ്ക്കാതെ കാൽനടയായി 60 ദിവസം നീണ്ടു. ആ യാത്ര 1500 കിലോമീറ്റർ നടപ്പ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുകയും പരാതികൾ കേൾക്കുകയും ചെയ്തു. വികസിക്കുന്ന ഹൈദരാബാദിന്റെ മറുവശത്ത് കൃഷിനാശവും പട്ടിണിയും അടിസ്ഥാന സൌകര്യങ്ങളും അപര്യാപ്തത മൂലം കഷ്ടപ്പെടുന്ന ഒരു ജനത ഉണ്ടെന്ന് ആ പദയാത്ര വെളിവാക്കി. ജനങ്ങൾ YSRൽ ഒരു രക്ഷകനെ കണ്ടു. 2004 തെരഞ്ഞെടുപ്പിൽ 185 സീറ്റുമായി കോൺഗ്രസ് തിരിച്ചുവന്നു. കർഷകർക്കുള്ള സൌജന്യ വൈദ്യുതി പദ്ധതി വലിയ ആശ്വാസമായി. ഗ്രാമീണർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ്, സൌജന്യ ആംബുലൻസ് സൌകര്യം, ജലയജ്ഞം എന്ന പേരിൽ ജലസേചന പദ്ധതികളുടെ സഞ്ചയം എന്നിവയെല്ലാം സർക്കാരിനെ ജനപ്രിയമാക്കി. 2009 തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്തി. 2009 സെപ്റ്റംബർ 2 ഹെലികോപ്റ്റർ അപകടത്തിൽ YSR അവസാനിച്ചു. ആ ദുഃഖം താങ്ങാനാകാതെ നിരവധി പേർ ആത്മഹത്യ ചെയ്തു.